2025 ഒക്ടോബർ 4 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ടി ജെ എസ് ജോർജ് അധികാരത്തിന് നേരെ തൊടുത്ത അസ്ത്രം. എം ജി രാധാകൃഷ്ണൻ എഴുതുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും തന്നെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ സംഘം മാധ്യമപ്രവർത്തകരിൽ പ്രമുഖനായിരുന്നു ടി ജെ എസ് ജോർജ്. ബാരിസ്റ്റർ ജോർജ് ജോസഫ്, പോത്തൻ ജോസഫ്, എടത്തട്ട നാരായണൻ, ബി ജി വർഗീസ് എന്നിങ്ങനെ ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പേരെടുത്ത സംഘത്തിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ ആളാണ് ഇന്നലെ നമ്മെ വിട്ടുപോയ ടി ജെ എസ്. ഇക്കൂട്ടത്തിലുള്ള മറ്റൊരാളായിരുന്നു സമീപകാലത്ത് വിട്ടുപോയ ബി ആർ പി ഭാസ്കർ. ബി ആർ പിയും ടി ജെ എസും കൂടി യാത്ര പറഞ്ഞതോടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് ദേശീയ തലത്തിൽ പേരെടുത്തിരുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ ആ പ്രൗഢഗംഭീര നിര അവസാനിച്ചു എന്ന് വേണമെങ്കിലും കരുതാം. ആ നിരയിലുള്ള മറ്റുള്ളവരെ പോലെ തന്നെ ധീരനായ മാധ്യമപ്രവർത്തകനായിരുന്നു ടി ജെ എസ്. അധികാരികളെ ചോദ്യം ചെയ്ത് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അതിജീവിച്ച് അവസാനം വരെ തന്റെ വ്യക്തിമുദ്രയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്തിരുന്നവരാണ് അവരെല്ലാം. വ്യക്തിപരമായി ആദർശ ധീരന്മാരായിരുന്നു ഇവരിൽ പലരും. ടി ജെ എസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ബീഹാറിൽ നിന്നുള്ള ദി സെർച്ച് ലൈറ്റ് എന്ന പത്രത്തിന്റെ പത്രാധിപരാകുകയും വളരെ ശക്തമായ ലേഖനങ്ങളിലൂടെ അധികാരികളുടെ വിരോധം സമ്പാദിക്കുകയും ജയിലിലാവുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരികളെ ചോദ്യം ചെയ്തതിനും വിമർശിച്ചതിനും ജയിലിലായ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ടി ജെ എസ് ജോർജ്. അത് അടിയന്തരാവസ്ഥയുടെ കാലത്തായിരുന്നില്ലെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം വിദേശത്ത് പോയി ബാങ്കോക്കിലും ഹോങ്കോങ്ങിലുമൊക്കെ ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂസിന് വേണ്ടി പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനയാണ് ഏഷ്യാവീക്ക് എന്ന അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം. ടൈം, ന്യൂസ് വീക്ക് എന്നീ ആഗോള പ്രശസ്തമായ മാഗസിനുകളോട് കിടപിടിക്കുന്നതും മികച്ചതുമായ ഒരു ഏഷ്യൻ പ്രസിദ്ധീകരണമായിരുന്നു ഏഷ്യാവീക്ക്. അതിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമ രംഗത്ത് തന്നെ ഒരു സ്ഥാപക പത്രാധിപനായ മലയാളിയായി അദ്ദേഹം മാറി. ഇതുകൂടാതെ ഇന്ത്യൻ എക്സ്പ്രസിൽ 25 വർഷത്തോളം പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം എഴുതിയിരുന്നു. 1997 തുടങ്ങിയ പങ്ക്തി 2-3 വർഷത്തിന് മുമ്പ് മാത്രമാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, ഒന്നാന്തരം ജീവചരിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. 12 പുസ്തകങ്ങൾ രചിച്ചു. 90 വയസ്സ് കഴിഞ്ഞപ്പോഴും വളരെ ആക്റ്റീവായി തൻ്റെ പ്രൊഫഷണൽ ജീവിതം തുടർന്നു. എം എസ് സുബ്ജലക്ഷ്മി, നർഗീസ്, ബി കെ കൃഷ്ണമേനോൻ തുടങ്ങിയ പ്രമുഖരുടെ ആധികാരികമായ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സിനിമ, രാഷ്ട്രീയം, സംഗീതം എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ളവരെക്കുറിച്ചും തൻ്റെ കോളത്തിൽ പരാമർശിക്കുന്നു. ചാൾസ് ശോഭരാജിനെ പോലെയുള്ള ക്രിമിനലുകളെ പോലെയും ടി ജെ എസ് വിശദമായി പഠിച്ചിരുന്നു. ഏത് രംഗങ്ങളിലാണെങ്കിലും അസാധാരണമായ ജീവിതം നയിച്ചിരുന്ന വളരെ സങ്കീർണ വ്യക്തിത്വങ്ങളെക്കുറിച്ചും അദ്ദേഹം വിലയിരുത്തിപ്പോന്നു. യാതൊരു ഒത്തുതീർപ്പിനും വഴങ്ങാത്ത രാഷ്ട്രീയ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നില്ല അത്. സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും വേണ്ടിയുള്ള അതിശക്തമായ നിലപാടുകളാണ് ടി ജെ എസ് സ്വീകരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം അധികാരികളുടെ ശക്തനായ വിമർശകനായതും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും അദ്ദേഹം അതിശക്തമായി വിമർശിച്ചിരുന്നു. അവരുടെ അമിതാധികാരത്തിന് നേരെയായിരുന്നു ആ വിമർശനം. അതുപോലെ വിമർശിക്കപ്പെട്ടിട്ടുള്ളയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ആരുടെയും മുഖത്തു നോക്കി സത്യം പറയുവാനും ധൈര്യത്തോടെ സംസാരിക്കാനും എഴുതാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പറയാതിരിക്കാനാവില്ല. സ്വയം ഹീറോയാകുന്ന പ്രവണതകളോട് കടുത്ത വിയോജിപ്പാണ് ടി ജെ എസ് എന്നും പ്രകടിപ്പിച്ചത്. എന്റെ അച്ഛന്റെയും ഹോങ്കോങ്ങിൽ പത്രാധിപരായിരുന്ന അനുജൻ, എസ് പി ഗോപാലൻ, എം പി നാരായണപിള്ള എന്നിവരുടെയെല്ലാം അടുത്ത സുഹൃത്ത്. ടി ജെ എസുമായി വ്യക്തിപരമായും കുടുംബപരമായും വലിയ അടുപ്പമാണ് എനിക്കുള്ളത്. അടുത്ത ബന്ധുവിനെ പോലെയായിരുന്നു എന്നും അദ്ദേഹം. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകൾക്കും ടി ജെ എസും ഭാര്യ അമ്മു ജോർജും എത്തി. ആ സൗഹൃദവും ബന്ധുത്വത്തിലും കവിഞ്ഞ ബന്ധവും ഇനിയും ഓർമ്മയാണല്ലോ എന്നോർക്കുമ്പോൾ വിലയേറിയ ഒന്ന് യാത്രയിൽ നഷ്ടമായതുപോലെ.